ദൈവനാമത്തിനു മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 22-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും 2 ശമൂവേൽ 4, 5, 6 അധ്യായങ്ങൾ വായിക്കുന്നു. അബ്നേർ ഹെബ്രോനിൽ വെച്ച് മരിച്ചുപോയത് ശൗലിൻ്റെ മകൻ കേട്ടപ്പോൾ അവൻ്റെ ധൈര്യം ക്ഷയിച്ച് ഇസ്രയേലരൊക്കെയും ഭ്രമിച്ചുപോയി. എന്നാൽ ശൗലിൻ്റെ മകന് പടനായകന്മാരായ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തന് ബാന എന്നും മറ്റവന് രേഖാബ് എന്നും പേർ. അവർ ബെന്യാമീനിൽ ബെരോത്തിനായ രിമ്മോന്റെ പുത്രന്മാരായിരുന്നു. ബെരോത്ത് ബെന്യാമീനിൽ ഉൾപ്പെട്ടതായി വിചാരിച്ചു വരുന്നു. ബെരോത്യർ ഗിഥയിമിലേക്ക് ഓടിപ്പോയി. ഇന്നുവരെയും അവിടെ പരദേശികളായി പാർക്കുന്നു. ശൗലിൻ്റെ മകനായ യോനാഥാന് 2 കാലം മുടന്തായിട്ടൊരു മകനുണ്ടായിരുന്നു. ഇസ്രയേലിൽ നിന്ന് ശൗലിൻ്റെയും യോനാഥാനെയും വർത്തമാനമെത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബദ്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്തനായിപ്പോയി. അവന് മെഫിബോശത്ത് എന്നു പേർ. ബെരോത്തിന് രിമ്മോന്റെ പുത്രന്മാരായ രേഖാബും ബാനയും വെയിൽ മൂത്തപ്പോഴേക്ക് ഈശ്ബോശത്തിൻ്റെ വീട്ടിൽ ചെന്നെത്തി. അവൻ ഉച്ചസമയത്ത് ആശ്വസിച്ച് കിടക്കുകയായിരുന്നു. അവർ കോതമ്പെടുപ്പാൻ വരുന്ന ഭാവത്തിൽ വീട്ടിൻ്റെ നടുവിൽ കടന്ന് അവനെ വയറ്റത്തു കുത്തി. രേഖാവും സഹോദരനായ ബാനയും ഓടിപ്പോയി കളഞ്ഞു. അവർ അകത്തു കടന്നപ്പോൾ അവൻ ശയനഗ്രഹത്തിൽ കട്ടിലിന്മേൽ കിടക്കുകയായിരുന്നു. ഇങ്ങനെ അവർ അവനെ കുത്തിക്കൊന്ന് തല വെട്ടിക്കളഞ്ഞ് തലയുമെടുത്ത് രാത്രി മുഴുവനും അരാബിയിൽ കൂടി നടന്ന് ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ ഈശ്ബോശത്തിൻ്റെ തല കൊണ്ടുവന്ന രാജാവിനോട്, നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ നിന്റെ ശത്രുവായ ശൗലിൻ്റെ മകൻ ഈശ്ബോശത്തിൻ്റെ തല ഇതാ. ഇന്ന് യജമാനനായ രാജാവിനു വേണ്ടി ശൗലിനോടും അവൻ്റെ സന്തതിയോടും യഹോവ പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ദാവീദ് ബെരോത്തിനായ രിമ്മോന്റെ പുത്രന്മാരായ രേഖാബിനോടും അവൻ്റെ സഹോദരൻ ബാനയോടും ഉത്തരം പറഞ്ഞത്, എൻ്റെ പ്രാണനെ സകല ആപത്തിൽ നിന്നും വീണ്ടെടുത്ത യഹോവയാണെ, ശൗൽ മരിച്ചുപോയി എന്ന് ഒരുത്തൻ എന്നെ അറിയിച്ച് തൻ ശുഭവർത്തമാനം കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ അവനെ പിടിച്ച് സിക്ലാഗിൽ വെച്ച് കൊന്നു. ഇതായിരുന്നു ഞാൻ അവൻ്റെ വർത്തമാനത്തിനു വേണ്ടി അവന് കൊടുത്ത പ്രതിഫലം. എന്നാൽ ദുഷ്ടന്മാർ ഒരു നീതിമാനെ അവൻ്റെ വീട്ടിൽ മെത്തയിൽ വെച്ച് കൊല ചെയ്താൽ എത്രയധികം. ഞാൻ അവൻ്റെ രക്തം നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയാതിരിക്കുമോ? പിന്നെ ദാവീദ് തൻ്റെ ബാല്യക്കാർക്ക് കൽപ്പന കൊടുത്തു. അവർ അവരെ കൊന്ന് അവരുടെ കൈകാലുകൾ വെട്ടി അവരെ ഹെബ്രോനിലെ കുളത്തിനരികെ തൂക്കിക്കളഞ്ഞു. ഈശ്ബോശത്തിൻ്റെ തല അവർ എടുത്ത് ഹെബ്രോനിൽ അബ്നേരിൻ്റെ ശവക്കുഴിയിൽ അടക്കം ചെയ്തു.
അനന്തരം ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ. മുമ്പ് ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴും നായകനായ ഇസ്രായേലിനെ നടത്തിയത് നീയായിരുന്നു. നീ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും ഇസ്രായേലിനെ പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരുശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. രാജാവും അവൻ്റെ ആളുകളും യെരുശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയില്ലെന്ന് വച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കിയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതിയെന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അതുതന്നെ ദാവീദിൻ്റെ നഗരം. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസരെ തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുത് എന്നൊരു ചൊല്ലു നടപ്പായി. ദാവീദ് കോട്ടയിൽ വസിച്ചു. അതിന് ദാവീദിന് നഗരമെന്ന് പേരിട്ടു. ദാവീദ് അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ടും പണിതുറപ്പിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെയുണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. സോർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരുക്കളെയും ആശാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു. അവർ ദാവീദിനൊരു അരമന പണിതു. ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്തും ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞു.
ഹെബ്രോനിൽ നിന്ന് വന്ന ശേഷം ദാവീദ് യെരുശലേമിൽ വെച്ച് അധികം വെപ്പാട്ടികളെയും ഭാര്യമാരെയും പരിഗ്രഹിച്ചു. ദാവീദിന് പിന്നെയും പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. യെരുശലേമിൽ വെച്ച് അവന് ജനിച്ചവരുടെ പേരുകളാവിത്: ഷമൂവ, ശോബാബ്, നാഥാൻ, ശലോമോൻ, ഇബ്ഹാർ, എലിശുവ, നേഫെക്, യാഫിയ, എലിഷാമ, എലിയാദാവ്, എലിഫേലെത്. എന്നാൽ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്തർ കേട്ടപ്പോൾ ഫെലിസ്തർ ഒക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്ന് പാർത്തു. ഫെലിസ്തർ വന്ന് രഫായീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്തരുടെ നേരെ പുറപ്പെടണമോ? അവരെ എൻ്റെ കയ്യിലേൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫെലിസ്തരെ നിന്റെ കയ്യിലേൽപ്പിക്കും എന്ന് യഹോവ ദാവീദിനോട് അരുളി ചെയ്തു. അങ്ങനെ ദാവീദ് ബാൽ പെരാസീമിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുമ്പിൽ എൻ്റെ ശത്രുക്കളെ തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പെരാസീം എന്ന പേർ പറഞ്ഞു വരുന്നു. അവിടെ അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഇട്ടേച്ചുപോയി. ദാവീദും അവൻ്റെ ആളുകളും അവയെ എടുത്തുകൊണ്ടുപോന്നു. ഫെലിസ്തർ പിന്നെയും വന്ന് രഫായീം താഴ്വരയിൽ പരന്നു. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ, നീ നേരെ ചെല്ലാതെ അവരുടെ പിമ്പുറത്തുകൂടി വളഞ്ഞു ചെന്ന് ബാഖാവൃക്ഷങ്ങൾക്കെതിരെ വച്ച് അവരെ നേരിടുക. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക. ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിപ്പാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളപ്പാടുണ്ടായി. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഫെലിസ്തരെ ഗേബ മുതൽ ഗേസർ വരെ തോൽപ്പിച്ചു. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്നും സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലയഹൂദിയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടുപോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള ആബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുവരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാഖോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ്സ എന്ന് പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടുപോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്തിനായ ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിത്തിനായ ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിനെയും അവൻ്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവൻ ഒരു കാളയെയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് തൻ്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു.
അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടച്ചിരുന്ന കൂടാരത്തിൻ്റെ നടുവിൽ അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിൻ്റെ സർവസംഘവുമായ സകല ജനത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിന് ഒരപ്പവും ഒരു കഷണം മാംസവും ഒരു മുന്തിരിയടയും വീതം പങ്കിട്ടുകൊടുത്തു. ജനമൊക്കെയും താന്താൻ്റെ വീട്ടിലേക്ക് പോയി. അനന്തരം ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിൻ്റെ മകളായ മീഖൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. നിസ്സാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നതുപോലെ ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണുക തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്നെത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു. ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗ്രഹത്തിലും ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനും ആയിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ ശൗലിൻ്റെ മകളായ മീഖളിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവ ഒക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തുകൊടുക്കുക, എന്നാൽ സ്വർഗത്ത് നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് അത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. അതിനവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. ഇതാ, ഞങ്ങൾ സ്വന്തമായിട്ട് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശു അവരോട്, ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും, അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല. അവൻ യെരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നുപോകുന്നത് കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നുപോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചു. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു.
ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം വായിച്ച ശമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. 2 ശമുവേൽ 5 അധ്യായം, അതിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കട്ടെ. 7 വാക്യം, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അതുതന്നെ ദാവീദിൻ്റെ നഗരം. 9 വാക്യം, ദാവീദ് കോട്ടയിൽ വസിച്ചു, അതിന് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. 10 വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രബലനായ രാജാവായിരുന്ന, എന്നും എല്ലാ കാലത്തും ഇസ്രായേൽ ജനത അഭിമാനത്തോടെ ഓർക്കുന്ന ദാവീദ് രാജാവിൻ്റെ സ്ഥാനാരോഹണം, ആ രാജപദവിയിലേക്കുള്ള വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് ഇന്ന് നാം വായിച്ചത്. 1 ശമുവേൽ 16 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന, പുരോഹിതനായിരുന്ന ശമുവേൽ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിന് ശേഷം ദൈവമവനെ ആ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയത് മൂലം ഇസ്രായേലിന് രാജാവാകുവാൻ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. അവൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെ പ്രത്യേകതയുള്ളതായിരുന്നു. സ്വന്തം കുടുംബത്തിൽ തന്നെ പരിഗണന ലഭിക്കാതെ ഇരുന്ന സാഹചര്യത്തിൽ നിന്ന്, വെറുമൊരു ആട്ടിടയനായി സമയം ചെലവഴിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായിട്ടുള്ള തിരഞ്ഞെടുപ്പ് അവന് ലഭിക്കുന്നു. ഇങ്ങനെ ശമുവേൽ അവനെ അഭിഷേകം ചെയ്തു, അവനെ തിരഞ്ഞെടുപ്പ് നൽകി, അവനെ ദൈവിക ആലോചന നൽകി. പിന്നെയും വളരെ കാലം അവനെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. 2 ശമുവേൽ 2 അധ്യായത്തിൽ അതിൻ്റെ 4 വാക്യത്തിൽ നാം കാണുന്നു, അവിടെ യഹൂദിയിലെ ജനങ്ങൾ അവനെ, യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗ്രഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഇപ്പോഴും അവൻ എല്ലാ ഇസ്രായേലിനും രാജാവായിട്ടില്ല, യഹൂദ രാജ്യത്തിന് മാത്രം അവൻ അധിപനായി തീർന്നു, അല്ലെങ്കിൽ രാജാവായി തീർന്നു. ദൈവത്തിൻ്റെ വിളി ഉണ്ടായിട്ടും അഭിഷേകമുണ്ടായിട്ടും തിരഞ്ഞെടുപ്പുണ്ടായിട്ടും ദീർഘകാലം കാത്തിരിക്കേണ്ടി വന്ന ഒരവസ്ഥ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നിന്ദകൾ ഒക്കെ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മി ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്, ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധമുണ്ടായിരുന്നു. ദാവീദ് ഒരു ആട്ടിടയനായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, അവന് തെരഞ്ഞെടുപ്പ് ലഭിച്ചു. എന്നാൽ പിന്നെയും ശൗലിൻ്റെ കൊട്ടാരത്തിൽ, ശൗലിൻ്റെ ആയുധവാഹകനായിട്ടും കൊട്ടാരത്തിൽ സംഗീതം വായിക്കുന്ന, കിന്നരം വായിക്കുന്ന ആ പ്രത്യേക ജോലികളിലൊക്കെ അവന് ആയിരിക്കേണ്ടതായിട്ട് വന്നു. ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ, ദാവീദ് കിന്നരം വായിക്കുമ്പോഴാണ് ആ ദുരാത്മാവ് പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പിന്നെയും ചുമതലകൾ, അല്ലെങ്കിൽ പ്രത്യേക ശുശ്രൂഷകൾ ദൈവം അവരെ ഏൽപ്പിച്ചിരുന്നു, ദാവീദ് അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ വിളി ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ടായിട്ടും കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ. നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചിന്തിക്കുന്നത് അതുതന്നെയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം, ദൈവത്തിൻ്റെ നിയോഗം ഉണ്ടെന്നറിയാം. എന്നാൽ അത് ലഭിക്കേണ്ട, അത് വരേണ്ട സമയത്തിനു വേണ്ടി കാത്തിരിക്കാതെ പലപ്പോഴും നാം എടുത്തു ചാടുകയും കുറുക്കുവഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. സ്റ്റേറ്റ്മെൻ്റ് അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഗോഡ്സ് പ്ലാൻസ് ആൻഡ് പ്രോമിസസ് ആർ നോട്ട് ഓഫ് മൈക്രോവേവ് വെറൈറ്റി. നമുക്കെയും ആഹാരം ചൂടാക്കുവാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യുവാനൊക്കെ മൈക്രോവേവ് ഉപയോഗിക്കുന്ന ഒരു സമയമാണല്ലോ, കാലമാണല്ലോ. മൈക്രോവേവിൽ ഉണ്ടാക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ്, സമയം കളയുവാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ച് നമ്മൾ മുമ്പോട്ട് പോകാറുണ്ട്. എന്നാൽ ആഹാരത്തിൻ്റെ രുചി, ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ചെയ്യുന്നവർക്കറിയാം, മൈക്രോവേവിൽ ചെയ്യുന്ന ഭക്ഷണത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവം അത് സ്ലോ കുക്ക് ചെയ്ത് അടുപ്പിൽ തീ കത്തിച്ചോ അല്ലെങ്കിൽ സ്റ്റവിലോ ഒക്കെ ചെയ്ത, കനലിൽ ചെയ്യുന്ന, ഗ്രില്ല് ചെയ്യുന്ന ഭക്ഷണത്തിനൊക്കെയുള്ള ആ ടേസ്റ്റ് പ്രത്യേകതയാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള രുചി വ്യത്യാസവും അതിന് മഹാത്മ്യവുമുണ്ട്. ദൈവത്തിൻ്റെ പ്ലാനുകളും നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും കുറുക്കുവഴികൾ മൈക്രോവേവ് വെറൈറ്റിയിലായിരിക്കുവാനല്ല ദൈവത്തിൻ്റെ പ്ലാനുകൾ നമുക്ക് തന്നിട്ടുള്ളത്. കുറുക്കുവഴികൾ തേടി അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഇവിടെ ഇതാ ദാവീദ് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഏകദേശം 15 വർഷത്തിന് ശേഷം, ദൈവവിളിക്ക് ശേഷം അവൻ യഹൂദയ്ക്ക് രാജാവായി തീർന്നു. പിന്നെയും താമസം, എല്ലാ ഇസ്രായേലും രാജാവായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശൗലിൻ്റെ സേന ആ നായകനായിരുന്ന അബ്നേർ ഈഷ്ബോശത്തിനെ, ശൗലിൻ്റെ മകനായ ഈഷ്ബോശത്തിനെ കൂട്ടുപിടിച്ച് അവനെ മഹനീമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു ശൗലിന് ശേഷം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അബ്നേർ ഒരു കിങ് മേക്കറിൻ്റെ റോളിലേക്ക് വരികയാണ്, രാജാവായിട്ട് മറ്റൊരാളെ ഇസ്രായേലിന് അഭിഷേകം ചെയ്യുന്നു. എന്നാൽ പിന്നീടുണ്ടായ സ്വരച്ചേർച്ചയ്ക്കുണ്ടായ വ്യത്യാസം മൂലം ഇപ്പോൾ അബ്നേർ ദാവീദിനെ സമീപിച്ച്, 2 ശമുവേൽ 3 അധ്യായത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്, ദാവീദിനെ സമീപിച്ച് അവനോട് പറയുന്നു, അവനെ രാജാവാക്കുവാൻ അവനോട് സഹായം വാഗ്ദാനം ചെയ്യുന്നു. അബ്നേറിനറിയാം ദൈവത്തിൻ്റെ വിളി, ദാവീദിന്മേലുണ്ടെന്നുള്ളത്. പലപ്പോഴും ശൗലിനെ നേരിട്ട സാഹചര്യങ്ങളിൽ ദൈവം ദാവീദിനെ സഹായിച്ച വിധങ്ങളും ദൈവത്തിൻ്റെ അഭിഷേകം അവൻ്റെ ഉണ്ടെന്നുള്ള നല്ല ബോധ്യം അബ്നേറിനുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം അബ്നേർ ദാവീദിനെ സമീപിച്ച് തൻ്റെ സഹായം വാഗ്ദാനം ചെയ്യുന്നു. പിന്നെയും ഒരു കിങ് മേക്കറായിട്ട് ആ റോളിൽ തന്നെ ശോഭിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ദാവീദ് അത് വേണ്ടതുപോലെ സ്വീകരിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമീപനമാണ് ദാവീദ് അവിടെ എടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോഴിതാ ഇവിടെ നോക്കുക, നാം വായിക്കുന്ന ഒരിക്കലും കടക്കുവാൻ പോലും കഴിയുകയില്ല എന്ന് ചിന്തിച്ചു വെച്ചിരുന്ന സിയോൻ കോട്ട ദാവീദ് അവിടെ അതിനെ കീഴടക്കി അവിടെ കടന്നു എന്ന് നാം വായിക്കുന്നു. യെബൂസ്യരെ കീഴടക്കിയിട്ട് ആ ഒരു തരത്തിലും കീഴടക്കുവാൻ കഴിയുകയില്ലെന്ന് ചിന്തിച്ചിരുന്ന ആ പ്രദേശങ്ങൾ അവൻ കീഴടക്കുന്നു. അങ്ങനെ ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിൻ്റെ നഗരം. അവൻ അവിടെ കോട്ടയിൽ വസിക്കുവാൻ തുടങ്ങുന്നു. ദൈവത്തിൻ്റെ സഹായം ഉള്ള വ്യക്തി, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള വ്യക്തി താൻ ചെയ്യുന്നതൊക്കെയും സഫലമാകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ വരുന്നു. താമസമുണ്ടായി, ശരിയാണ്. തടസ്സങ്ങൾ നേരിട്ടു, ശരിയാണ്. അനേക നിന്ദകൾ, ശൗലിൻ്റെതായിട്ടുള്ള ഭീഷണികൾ ഒക്കെ ഉണ്ടായി, ശരിയാണ്. എന്നാൽ ഇവിടെ ഇതാ, പ്രത്യാശയോടെ കാത്തിരുന്ന വ്യക്തി, പ്രതീക്ഷയോടെ ദീർഘകാലം കാത്തിരുന്ന വ്യക്തി അതിന് നിവൃത്തീകരണത്തിലേക്ക് കടക്കുന്ന സമയമായി നമുക്കിതിനെ കാണുവാൻ കഴിയും. ഇതിപ്പോൾ വീണ്ടും 7 വർഷം കഴിഞ്ഞ് യഹൂദയ്ക്ക് രാജാവായി. വീണ്ടും 7 വർഷം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ എല്ലാ ഇസ്രായേലിനും രാജാവായിട്ട് അവൻ ആകുന്നത്. ദാവീദിൻ്റെ കോട്ടയിൽ ഇപ്പോൾ അവൻ വസിച്ച് എല്ലാ ഇസ്രായേലിനും രാജാവായിട്ട് അവനായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം കുറുക്കുവഴികൾ തേടുമ്പോൾ, എടുത്തുചാട്ടങ്ങൾ നടത്തുമ്പോൾ നമ്മളുടെ വിശ്വാസം സാത്താൻ എടുത്തു കളയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ സമയം അല്പം ദീർഘിച്ചു എന്ന് തോന്നുമ്പോൾ, നമുക്ക് നാം നോക്കുമ്പോൾ ദൈവം താമസിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആ സമയത്ത് സാത്താൻ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, വിശ്വാസം ചോർന്നു പോകുന്ന അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാകാതെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കാനിടയായിത്തീരും. ഇവിടെ ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു എന്ന് നാം വായിക്കുന്നു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിൻ്റെ നഗരം. ദാവീദ് കോട്ടയിൽ വസിച്ചു. അതിന് ദാവീദിൻ്റെ നഗരമെന്ന് പേരിട്ടു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു. ദാവീദിനെ സഹായിച്ച ദൈവം, ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവം ഇന്നും നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരിക്കാം. ദൈവം സഹായിക്കട്ടെ.